Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്രപരമായ വീക്ഷണമാണ് നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ ചർച്ച ചെയ്തത്, പഠിച്ചത്. പഴയ നിയമകാലത്ത് ഉത്ഭവിച്ചതും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ എല്ലാ സങ്കീർത്തനങ്ങളുടെയും കേന്ദ്രസ്ഥാനത്ത് ദൈവമാണ്. ഇതാണ് ഇന്നും നമ്മുടെ പ്രതിപാദ്യ വിഷയം, പഠന വിഷയം. ചില സങ്കീർത്തനങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള സ്തുതിപ്പാണ്, മറ്റു ചിലത് നന്ദി പ്രകടനങ്ങളാണ്. യാചനയും വിലാപവും പ്രതിഫലിക്കുന്ന സങ്കീർത്തനങ്ങളും കൂട്ടത്തിലുണ്ട്. എന്നാൽ ചിലത് ദൈവത്തിലുള്ള ശരണപ്പെടലാണ്. ദൈവത്തിലുള്ള സാന്ത്വനം തേടലും ചില സങ്കീർത്തനങ്ങളുടെ പ്രത്യേകതയാണ്. ദൈവം എങ്ങനെ തന്റെ ജനത്തിന്റെ ചരിത്രത്തിൽ ഇടപെടുന്നുവെന്ന് വിവരിക്കുന്ന വളരെ ചരിത്രപരമായ സങ്കീർത്തനങ്ങളും കൂട്ടത്തിലുണ്ട്. ആരാധനക്രമ മുഹൂർത്തങ്ങൾക്കുള്ള സങ്കീർത്തനങ്ങളെ ആരാധനക്രമ ഗീതങ്ങൾ എന്ന് വിളിക്കുന്നു. മറ്റു ചിലവ് ദൈവത്തിന്റെ അനന്തമായ വിജ്ഞാനം പ്രഘോഷിക്കുന്നു, അത് വിജ്ഞാന സങ്കീർത്തനങ്ങൾ. അങ്ങനെ ഇസ്രായേലിന്റെ മതാത്മക ജീവിത പശ്ചാത്തലത്തിലാണ് സങ്കീർത്തകൻ സാഹിത്യ ഭംഗിയുള്ള ഈ ഹെബ്രായ കവിതകൾ മെനഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ പിന്നെയും ചരിത്രത്തിൽ തുടരുന്ന ദൈവവുമായുള്ള മനുഷ്യന്റെ ഉടമ്പടിയുടെയും പതറാത്ത വിശ്വാസത്തിന്റെയും പ്രതീകമായി സങ്കീർത്തനങ്ങൾ ഇന്നും ജീവിക്കുന്നു, ഇന്നും നിലനിൽക്കുന്നു. അവ നമ്മുടെ ജീവിതത്തെ, മനുഷ്യജീവിതത്തെ ഇന്നും സ്പർശിക്കുന്നു. ഇന്നത്തെ പരമ്പരയിൽ മാതൃകയായിട്ട് നാം ഉപയോഗിക്കുന്നത് 83-ാമത്തെ സങ്കീർത്തനമാണ്. ഇവിടെ കർത്താവിന്റെ വാസസ്ഥാനമായ ജെറൂസലേമിനെ അല്ലെങ്കിൽ സെഹിയോനെ സങ്കീർത്തകൻ പ്രകീർത്തിക്കുന്നു. ഈ സങ്കീർത്തനം ആലപിച്ചത് രമേഷ് മുരളിയും സംഘവുമാണ്. സംഗീതാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കൽ, ഹാരി കൊറയ എന്നിവരാണ്.
കർത്താവേ അങ്ങേ വാസസ്ഥലം, എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം. കർത്താവേ അങ്ങേ വാസസ്ഥലം, എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം.
സങ്കീർത്തനങ്ങൾ ദൈവത്തെ പ്രകീർത്തിക്കുകയും മനുഷ്യരുടെ മധ്യയുള്ള അവിടുത്തെ സാന്നിധ്യം ഏറ്റുപറയുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം സെഹിയോണിലാണ്, ജെറൂസലേമിലാണ് എന്ന ഇസ്രായേലിയരുടെ വിശ്വാസമാണ് സങ്കീർത്തനങ്ങളിൽ ശക്തമായി തെളിഞ്ഞു നിൽക്കുന്നത്. അതിനാൽ ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച്, വിശിഷ്യ ജെറൂസലേമിലെ അല്ലെങ്കിൽ സെഹിയോനിലെ ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചാണ് അക്കാലത്ത് രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ കൂടുതലായി വിവരിക്കുന്നത് എന്ന വസ്തുത നാം മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ നാം പഠിക്കുന്ന സങ്കീർത്തനങ്ങളിലെ ദൈവിക സങ്കല്പങ്ങളും ദൈവിക സാന്നിധ്യവും ഇസ്രായേലിന്റെ ഏകദൈവത്തിലുള്ള ശരണവും വിശ്വാസവും ഏറ്റുപറയുമ്പോൾ അത് ഇന്നും നമുക്കും പ്രചോദനാത്മകമാണ്, നമുക്കുമേറെ ശക്തി പകരുന്നതാണ് എന്ന സത്യം മറക്കരുത്. ജെറൂസലേമിനെയാണ് സെഹിയോൻ എന്ന് ഇസ്രായേൽ ജനം വിളിച്ചിരുന്നത് എന്ന പശ്ചാത്തല പഠനത്തിൽ നാം കണ്ടതാണ്. സെഹിയോൻ സങ്കീർത്തനങ്ങൾ എന്നൊരു വിഭാഗം തന്നെ നാം മനസ്സിലാക്കുകയുണ്ടായല്ലോ. അവ ജെറൂസലേമിനെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനങ്ങളായിരുന്നു. കാരണം ഇസ്രായേലരെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് കർത്താവ് ദൈവം വസിക്കുന്നത്. ദൈവത്തിന്റെ വാസസ്ഥാനം ജെറൂസലേമാണ്, സെഹിയോനാണ്.
എത്ര മോഹനം മനോഹരം.
എന്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു.
കർത്താവേയങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം.
ജെറൂസലേമിലെ ദൈവീക സാന്നിധ്യത്തിന്റെ പ്രകടഭാവം വാർഷിക തിരുനാളുകളിലാണ് കൂടുതൽ ദൃശ്യമാകുന്നത്. കർത്താവിന്റെ അങ്കണത്തിൽ പ്രവേശിക്കാൻ ജനങ്ങൾ തീവ്രമായി കാത്തിരിക്കുകയാണ്. ആ നാളുകളിൽ സങ്കീർത്തനങ്ങൾ ധാരാളമായി ഉപയോഗിക്കുമ്പോൾ അതിലെല്ലാം ജനം ദൈവീക സാന്നിധ്യത്തെ ഏറ്റുപറയുന്നു. ഉദാഹരണത്തിന്, അദൃശ്യമായ ദൈവീക സാന്നിധ്യത്തിന്റെ സിംഹാസനമായ വാഗ്ദത്ത പേടകം, പിന്നെ പുരാതന ഇസ്രായേലിന്റെ പ്രധാന പുണ്യവസ്തു, ജനം ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുപോകുമ്പോൾ ആലപിക്കുന്ന ഗീതങ്ങൾ, ജനത്തിന്റെ ഏകദൈവത്തിലുള്ള വിശ്വാസം വളർത്തുന്ന ആരാധന രീതിയുടെ ഒരു പ്രാക്രൂപവും നമുക്കിവിടെ വെളിപ്പെട്ട് കിട്ടുന്നു. സഹിയോന്റെ കവാടത്തിലൂടെ വാഗ്ദത്ത പേടകം പ്രവേശിക്കുമ്പോൾ സൈന്യങ്ങളുടെ കർത്താവ്, മഹത്വത്തിന്റെ രാജാവ്, അവിടുന്ന് ദൈവീക സിംഹാസനത്തിൽ സന്നിഹിതനാകുന്നു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ നാം ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാട് കാലത്തെ ചരിത്ര സംഭവങ്ങൾ ഓർമ്മിക്കുന്നത് ഉചിതമാണ്. മോശയുടെ കാലത്താണ് വാഗ്ദത്ത പേടകം ആദ്യമായി നിർമ്മിച്ചത്. ദൈവീക സാന്നിധ്യത്തിന്റെ പ്രതീകമായ കൽപ്പനകളുടെ ഫലകങ്ങൾ അതിൽ സൂക്ഷിച്ചിരുന്നു. പിന്നെ മോശയുടെ നിർദ്ദേശപ്രകാരം വാഗ്ദത്ത പേടകത്തിനായി കൂടാരവും കൂടാര അങ്കണവും നിർമ്മിച്ചതും പുറപ്പാട് ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു. അത് ചരിത്രമാണ്. പിന്നീട് ദാവീദ് രാജാവാണ് യാവാറിന്റെ വയലിലെ കൂടാരത്തിൽ നിന്നും വാഗ്ദത്ത പേടകം ജെറൂസലേമിലെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയത്.
എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം.
എന്റെ രാജാവും ദൈവവുമായ കർത്താവേ, അങ്ങേ ബലിപീഠമെൻ സങ്കേതം, എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു.
ദാവീദിന്റെ കാലത്ത് സഹിയോനെ, ജെറൂസലേമിനെ യാവേ തന്റെ വാസസ്ഥലവും വിശ്രമസ്ഥാനവുമായി തിരഞ്ഞെടുത്തുവെന്ന് നാം വായിക്കുന്നു. ദൈവജനത്തിന്റെ ആരാധന ശുശ്രൂഷയുടെ അടിസ്ഥാനവും കേന്ദ്രവും വാഗ്ദത്ത പേടകവുമായുള്ള ദേവാലയ പ്രവേശനമാണ്. പേടകത്തോടൊപ്പം ആരാധനാ സമൂഹം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നന്ദി പ്രകടനം നടത്തുന്നു, സ്തോത്രഗീതം ആലപിക്കുന്നു. നീതിയുടെ കവാടങ്ങൾ തുറന്നു തരാൻ അവർ ദൈവത്തോട് ആർത്തുവിളിച്ച് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ മലയിൽ ആലയത്തിൽ ഞാൻ കയറും, അവിടുത്തെ വിശുദ്ധ സ്ഥാനത്ത്, വിശുദ്ധ മന്ദിരത്തിൽ ദീർഘകാലം ഞാൻ വസിക്കും എന്ന തീവ്രമായ ആഗ്രഹവും സ്വപ്നവുമാണ് ഈ മുഹൂർത്തത്തിൽ ജനങ്ങൾ പ്രകടമാക്കുന്നത്. കർത്താവ് നിയമത്തിന്റെയും നീതിയുടെയും ദൈവമാണ്. അവിടുത്തെ ആരാധന ശുശ്രൂഷയിൽ കൽപ്പനകൾ അനുസ്മരിച്ചുകൊണ്ട് ജനം തങ്ങളുടെ ജീവിതങ്ങൾ പരിശോധിക്കുകയാണ്. അങ്ങനെ കുറ്റമറ്റവരായി വ്യാപരിക്കുന്നവർ മാത്രം, നീതി പ്രവർത്തിക്കുന്നവർ മാത്രം നീതിയുടെ കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ ധൈര്യപ്പെടുന്നു. പിന്നെ ഹൃദയകാഠിന്യത്തിനും അനുസരണക്കേടിനുമെതിരായ പ്രവാചക ശബ്ദം ആരാധകരുടെ സന്തോഷത്തിന് അല്പം അയവ് വരുത്തുന്നു. അങ്ങനെ യാവയുടെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് സങ്കീർത്തനാലാപനത്തിലൂടെ പ്രവേശിക്കുന്ന ജനം തങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ അധിനാഥനെ കണ്ടുമുട്ടുന്നതായിട്ടാണ് സങ്കീർത്തകൻ സമർത്ഥിക്കുന്നത്. എന്നിട്ട് ഭാഗ്യമിതേ, ഓ ഭാഗ്യമിതേ എന്ന് പ്രഘോഷിക്കുന്നു, പ്രസ്താവിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യമുള്ള ജെറൂസലേമിന്റെ അവർണീനീയമായ മഹത്വത്തെ സങ്കീർത്തകൻ പ്രകീർത്തിക്കുന്നുണ്ട്. ഉന്നതമായ ആകാശം പോലെയാണ് സഹിയോൻ ജെറൂസലേം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അവൾ സൗന്ദര്യധാമമാണ്, സൗന്ദര്യ തികവാണ്, ഉയർന്ന് മനോഹരിയായി നിൽക്കുന്നവൾ, ഭൂമി മുഴുവന്റെയും ഹർഷോന്മാദവും നിർവൃതിയുമാണവൾ. അത്ഭുത പ്രവാഹം അവൾക്ക് ജീവനും സന്തോഷവും പ്രദാനം ചെയ്യുന്നു എന്ന് പിന്നെയും സങ്കീർത്തകൻ പറയുന്നു. അവളുടെ കോട്ടക്കൊത്തളങ്ങൾ ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുത്തുനിൽക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങൾക്കോ ശത്രുരാജ്യങ്ങളുടെ ആക്രമണങ്ങൾക്കോ അവളെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. കാരണം യാവേ ദൈവം കർത്താവ് അവളുടെ മധ്യയുണ്ട്. ഇത് നിഗൂഢമായൊരു അത്ഭുതമാണ്. അങ്ങനെ പഴമയുള്ള ആരാധന പാരമ്പര്യങ്ങളും ശൈലികളും ഉപയോഗിച്ച് സഹിയോന്റെ അജയ്യമായ ശക്തിയെയും അക്ഷയമായ മഹിമയെയും അഭൗമികമായ പ്രാഭവത്തെയും സങ്കീർത്തകൻ വർണ്ണിക്കുമ്പോൾ ഓർക്കുക, ഓർക്കുക, സഹിയോനിലെ, ജെറൂസലേമിലെ മങ്ങാത്ത മറയാത്ത ദൈവിക സാന്നിധ്യം തന്നെയാണ് സങ്കീർത്തകൻ ഭാഗ്യപൂർണമായ അത്ഭുതമായി ഏറ്റുപാടുന്നത്. ഇനിയും സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനം നാം തുടരുമ്പോൾ മറ്റൊരു ഉയർന്ന പടിയാണ് കാണുന്നത്. സങ്കീർത്തനങ്ങൾ ജെറൂസലേമിലെ ദൈവിക സാന്നിധ്യം പ്രഘോഷിക്കുക മാത്രമല്ല, തുടർന്ന് ആ സാന്നിധ്യാനുസ്മരണം ദൈവജനത്തിന്റെ ആരാധനയായി ഇസ്രായേലിൽ പരിണമിക്കുന്നതും വെളിപ്പെടുത്തുന്നു.
സ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം.
എന്റെ രക്ഷകനായ ദൈവമേ, അങ്ങേ അഭിഷിക്തനെ നിത്യം കടാക്ഷിക്കണേ, അങ്ങു നിത്യം കടാക്ഷിക്കണേ. അന്യഗൃഹത്തിലായിരം ദിനങ്ങളെക്കാൾ അങ്ങേ ഗൃഹത്തിൽ വസിപ്പതെത്രയോ ഭാഗ്യമിതേ, ഓ ഭാഗ്യമിതേ. അന്യഗൃഹത്തിലായിരം ദിനങ്ങളെക്കാൾ അങ്ങേ ഗൃഹത്തിൽ വസിപ്പതെത്രയോ ഭാഗ്യമിതേ, ഓ ഭാഗ്യമിതേ.
കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ വത്തിക്കാൻ റേഡിയോയുടെ സങ്കീർത്തനങ്ങൾ എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. സങ്കീർത്തനങ്ങളിലെ ദൈവശാസ്ത്ര വീക്ഷണത്തിന്റെ പഠന ഭാഗമായിട്ട് അവയിലെ ദൈവാവിഷ്കരണം എന്ന ചിന്ത അടുത്ത ആഴ്ചയിൽ തുടരും.